നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം, ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജനുവരി 15. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് അഖിലശ്രീ. ആൽബനീസി സർക്കാർ കൊണ്ടുവന്ന വിദ്വേഷ പ്രസംഗം തടയാനുള്ള പുതിയ നിയമങ്ങളെ നിലവിലെ രൂപത്തിൽ പിന്തുണയ്ക്കില്ല എന്ന് ഗ്രീൻസ് വ്യക്തമാക്കി. നിയമനിർമ്മാണം വേഗത്തിൽ പാസാക്കിയെടുക്കാനാണ് ലേബർ പാർട്ടി ശ്രമിക്കുന്നതെന്നാണ് ഗ്രീൻസിന്റെ ആരോപണം. കഴിഞ്ഞ മാസം ബോണ്ടായി ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലേബർ സർക്കാർ പുതിയ ബിൽ അവതരിപ്പിച്ചത്. ഇത് പാസാകണമെങ്കിൽ ലേബർ പാർട്ടിക്ക് ഗ്രീൻസിന്റെയോ സഖ്യകക്ഷികളുടെയോ പിന്തുണ വേണം. നിലവിലെ സാഹചര്യത്തിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ. സമുദായ നേതാക്കന്മാരായും മനുഷ്യാവകാശ പ്രവർത്തകരുമായും നടത്തിയ ചർച്ചകൾക്കു ശേഷമാണ് ബില്ലിനെ എതിർക്കാൻ തീരുമാനിച്ചതെന്ന് ഗ്രീൻ സെനേറ്റർ മെഹറിൻ ഫാറൂഖി പറഞ്ഞു. അതേസമയം വിദ്വേഷ പ്രസംഗങ്ങൾ തടയുന്നതിനായി സർക്കാർ കൊണ്ടുവരുന്ന നിയമപരിഷ്കരണങ്ങളിൽ കൂടുതൽ ചർച്ച ആവശ്യമാണെന്നും അതിനാൽ ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്നും വിവിധ മത നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ നിയമം മതസ്വാതന്ത്ര്യം ലംഘിക്കുന്നതല്ല എന്നും ഒരു ഇന്റലിജൻസ് കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട് എന്നും ആഭ്യന്തരമന്ത്രി ടോണി ബർക്ക് അറിയിച്ചു. കനത്ത മഴയിലും പ്രളയത്തിലും ദുരിതമനുഭവിക്കുന്ന പ്രദേശവാസികൾക്ക് പിന്തുണയുമായി വടക്കൻ ക്വീൻസ്ലാൻഡ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി സന്ദർശിച്ചു. കോജി ചുഴലിക്കാറ്റ് വിതച്ച നാശം മറികടക്കാൻ പ്രധാനമന്ത്രി 26 ദശലക്ഷം ഡോളറിന്റെ അധിക ധനസഹായം പ്രഖ്യാപിച്ചു. ഇതോടെ ആകെ അനുവദിച്ച സഹായതുക 66 ദശലക്ഷം ഡോളറായി ഉയർന്നു. പ്രളയവും കനത്ത മഴയും മൂലം നാശനഷ്ടങ്ങൾ നേരിട്ട കർഷകരെയും ചെറുകിട ബിസിനസ്സുകളെയും അതിജീവനത്തിന് സഹായിക്കുക എന്നതാണ് ഈ പാക്കേജിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഫെഡറൽ സർക്കാർ നിർദ്ദേശിച്ച തോക്കു നിയമ പരിഷ്കാരങ്ങളെ പിന്തുണയ്ക്കണമെന്ന് ടാസ്മാനിയൻ ഗ്രീൻസ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതുതായി പ്രഖ്യാപിച്ച തോക്ക് തിരിച്ചുവാങ്ങൽ പദ്ധതിയെ സംസ്ഥാന പോലീസ് മന്ത്രി വിമർശിച്ചതിന് പിന്നാലെയാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. പുതിയ ബില്ലനുസരിച്ച് രാജ്യവ്യാപകമായി തോക്കുകൾ തിരിച്ചു വാങ്ങുന്നതിനുള്ള ഒരു പദ്ധതിയും തോക്ക് കൈവശം വയ്ക്കുന്നവരുടെ പശ്ചാത്തല പരിശോധനയും ഉൾപ്പെടും. ഇതിന്റെ ചെലവ് ഫെഡറൽ സർക്കാരും സംസ്ഥാന സർക്കാരുകളും തുല്യമായി വഹിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ചെലവ് പൂർണ്ണമായും സർക്കാർ തന്നെ വഹിക്കണമെന്നാണ് ടാസ്മാനിയൻ പോലീസ് മന്ത്രി ഫെലിക്സ് എലിസ് പറഞ്ഞത്. അതേസമയം തോക്ക് നിയന്ത്രണ കാര്യത്തിൽ ടാസ്മാനിയ പിന്നോട്ടു പോകരുതെന്ന് ഗ്രീൻസ് എംപി തബാത്ത ബാഡ്ജർ പറഞ്ഞു. 2023 ബ്രിസ്ബെയ്ൻ ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ആവശ്യം പരിസ്ഥിതി മന്ത്രി മറേ വാട്ട് തള്ളി. പകരം ഒളിമ്പിക് സംഘാടകരും കമ്മ്യൂണിറ്റി പ്രതിനിധികളും ആദിമവർഗ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ മന്ത്രി ഒരു മധ്യസ്ഥനെ നിയമിച്ചു. ഈ പ്രദേശം പവിത്രമായി കാണുന്ന ടർബൽ, യുഗേര ആദിമവർഗ വിഭാഗങ്ങൾ സ്റ്റേഡിയം നിർമ്മാണത്തിനായി ഇവിടുത്തെ പ്രകൃതി നശിപ്പിക്കുന്നതിൽ ആശങ്ക അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അബോജിനൽ ആൻഡ് ടോറസ് സ്ട്രെയ്റ്റ് ഐലൻഡർ ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ നിയമപ്രകാരം സ്റ്റേഡിയം നിർമ്മാണം തടയണമെന്ന ആവശ്യം ഉയർന്നത്. മരങ്ങൾ നശിക്കുന്നത് പൈതൃക സ്വത്ത് നശിക്കുന്നതിന് തുല്യമാണെന്ന് ആദിമ വിഭാഗക്കാർ ചാനൽ 9 പറഞ്ഞു. വിക്ടോറിയയിൽ തുടരുന്ന കാട്ടുതീയിൽ അന്വേഷണം വേണമെന്ന് അഗ്നിശമന സേന ആവശ്യപ്പെട്ടു. വോളണ്ടിയർമാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ വിക്ടോറിയൻ പാർലമെന്റിന് മുന്നിൽ ഒത്തുകൂടിയാണ് അന്വേഷണം ആവശ്യപ്പെട്ടത്. കാട്ടുതീയിൽ ഇതിനോടകം 410,000 ഹെക്ടറിലധികം പ്രദേശം കത്തിയമർന്നു. 228 വീടുകൾ ഉൾപ്പെടെ ആകെ 770 കെട്ടിടങ്ങൾ നശിച്ചു. കന്നുകാലികളടക്കം 20,000 മൃഗങ്ങൾ ചത്തൊടുങ്ങിയതായി വിക്ടോറിയൻ ഫാർമേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു. 2019-20 കാട്ടുതീക്ക് സമാനമായ നാശനഷ്ടങ്ങളാണ് ഇക്കൊല്ലവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് 173 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഇതിനിടെ സുരക്ഷിതമായ അഗ്നിശമന ഉപകരണങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാർ. ആവശ്യമായവ ലഭ്യമായിരുന്നുവെങ്കിൽ ഇത്രയധികം വ്യാപനമുണ്ടാകില്ലായിരുന്നുവെന്നും CFA വോളണ്ടിയേഴ്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് ജോൺ ഹൂസ്റ്റൺ പറഞ്ഞു. പലസ്തീനിയൻ ഓസ്ട്രേലിയൻ എഴുത്തുകാരി ഡോക്ടർ റാൻഡ അബ്ദുൾ ഫത്താഫിനെ 2026 അഡ്ലൈഡ് റൈറ്റേഴ്സ് വീക്കിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ അഡ്ലൈഡ് ഫെസ്റ്റിവൽ കോർപ്പറേഷൻ പരസ്യമായി ക്ഷമാപണം നടത്തി. ഈ മാപ്പുപറച്ചിൽ ഡോക്ടർ റാൻഡ അംഗീകരിച്ചുവെങ്കിലും ഇത്തരം നടപടികൾ ആശങ്കാജനകമായ ഒരു പ്രവണതയാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു എഴുത്തുകാരിയുടെ പ്രതികരണം. അതേസമയം 2027 സാഹിത്യ പരിപാടിയിൽ സംസാരിക്കാൻ ഡോക്ടർ റാൻഡയെ അധികൃതർ ക്ഷണിച്ചിട്ടുമുണ്ട്. ഇവരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് 100-ലധികം എഴുത്തുകാർ പരിപാടിയിൽ നിന്ന് പിന്മാറുകയും ഫെസ്റ്റിവലിന്റെ 3 ബോർഡ് അംഗങ്ങളും ഡയറക്ടറും രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്ത പൂർത്തിയാകുന്നു. വീണ്ടും അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് 5 മണിക്ക്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.